ഒരു പക്ഷേ ജോളി എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് സയനൈഡ് ആയിരിക്കും. സയനൈഡ് ജോളി ആ കഥ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാൽ അവർക്കൊരു മുൻഗാമിയുണ്ട്, സയനൈഡ് മല്ലിക. ഒരുപാട് സ്ത്രീകളെ ഒരു ദയയുമില്ലാതെ കൊന്നൊടുക്കിയ സയനൈഡ് മല്ലിക. രണ്ടായിരത്തി 2007 December 31 ബാംഗ്ലൂരിലെ പോലീസുകാർക്ക് ഒരു കോൾ വന്നു. സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ വന്ന ഒരു സ്ത്രീയെ സംശയമുണ്ടെന്നായിരുന്നു അതിലെ സന്ദേശം. ജ്വല്ലറി ഉടമയാണ് പോലീസുമായി ബന്ധപ്പെട്ടത്. സ്ഥലത്തെത്തിയ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണവും ആരംഭിച്ചു. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ് കടയിലുണ്ടായിരുന്നത്. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് അവർക്ക് ലഭിച്ചത്. അവർ വിശദമായി ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് അവരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അത് തൻ്റെ സ്വർണ്ണാഭരണങ്ങളാണെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ അവരുടെ പ്രവൃത്തിയിലൊക്കെ സംശയം തോന്നിയ പോലീസ് അവരെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഇവർ ഒരു മോഷണ കേസിൽ നേരത്തെ തന്നെ പിടിയിലായിട്ടുണ്ടെന്നും 6 മാസം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിക്കുന്നത്. അതോടുകൂടി അവരിലേക്ക് പോലീസ് അന്വേഷണം ശക്തമാക്കി. അവരിൽ നിന്നും പിടിച്ചെടുത്ത ആഭരണങ്ങളിലെ അടയാളങ്ങൾ ഉപയോഗിച്ചായിരുന്നു പിന്നീട് അന്വേഷണം നടത്തിയത്. അങ്ങനെ പല വഴികളിൽ സഞ്ചരിച്ച പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ആഭരണത്തിൻ്റെ ഉടമയായ നാഗവേണി എന്ന സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നത്. പോലീസിൻ്റെ പിന്നീടുള്ള ചോദ്യം ചെയ്യില്ലായിരുന്നു അവർ തൻ്റെ യഥാർത്ഥ പേര് ആദ്യമായി പറഞ്ഞത്, മല്ലിക. അങ്ങനെയാണ് സയനൈഡ് മല്ലികയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറം ലോകമറിഞ്ഞത്. ചിട്ടി ബിസിനസ് നഷ്ടമായപ്പോഴാണ് മല്ലിക മോഷണത്തിനിറങ്ങുന്നത്. 1999 ക്ഷേത്രങ്ങളിൽ താമസിച്ച് ഭക്തരുമായി അടുത്ത ശേഷം പൂജ നടത്താനെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി സയനൈഡ് നൽകി കൊന്ന് പണവും സ്വർണവും തട്ടുകയായിരുന്നു മല്ലികയുടെ രീതി. പോലീസ് നടത്തിയ തുടർന്നുള്ള അന്വേഷണത്തിൽ 1999 രണ്ടും 2007 മാത്രമായി 5 കൊലപാതകങ്ങൾ വരെ ഇവർ നടത്തിയതായി പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് സയനൈഡ് ഉപയോഗിച്ചിരുന്നതിനാൽ അവരെ സയനൈഡ് മല്ലിക എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. അവർക്ക് കൂട്ടാളിയായി ഒരുപാട് പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ അവർ നടത്തിയ കൂടുതൽ കൊലപാതകങ്ങളും വിവരങ്ങളുമൊക്കെ പുറം ലോകമറിയാനും തുടങ്ങി. അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ ബന്ധുക്കൾ ഇവരെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലും വരികയുണ്ടായി. അക്കൂട്ടത്തിൽ രേണുക എന്നൊരു സ്ത്രീയുടെ സഹോദരി മണിയും ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരി 1999 കൊല്ലപ്പെട്ടതിന് പിന്നിൽ മല്ലികയാണോ എന്ന് സംശയമുണ്ടെന്ന് അവർ പോലീസിനെ അറിയിച്ചു. മണി വീട്ടുജോലിക്കാരിയായി നിന്ന വീട്ടിൽ പാചകക്കാരിയായിരുന്നു മല്ലിക ഉണ്ടായിരുന്നത്. തൻ്റെ വീട്ടിൽ പതിവായി മല്ലിക വരാറുണ്ടെന്നും രേണുകയുമായി മല്ലികയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അവർ പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസ് വീണ്ടും മല്ലികയെ ചോദ്യം ചെയ്തപ്പോൾ അവരാണ് രേണുകയെ കൊന്നതെന്നും സമ്മതിച്ചു. കുട്ടികളില്ലാത്ത രേണുകയോട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ക്ഷേത്രത്തിൽ പൂജ നടത്തിയാൽ കുട്ടികളുണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടിൽ നിന്നും അവരെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ദൂരെയുള്ള അവർക്കറിയുന്ന ഒരു ക്ഷേത്രത്തിലെത്തി ആഭരണങ്ങളൊക്കെ രേണുകയെ ഇടിയിപ്പിച്ച് പൂജ നടത്തുകയും അതിൻ്റെ തീർത്ഥമാണെന്ന് പറഞ്ഞ് സയനൈഡ് കലക്കിയ വെള്ളം കൊടുത്ത് കൊല്ലുകയും ചെയ്തു. അവിടെ നിന്ന് ആഭരണങ്ങളൊക്കെ എടുത്ത് മല്ലിക രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ രേണുകയെ കൊന്നതായി മല്ലിക സമ്മതിച്ചതോടെ ബാംഗ്ലൂരിലെ പോലീസ് കോലാറിലെ ചിന്താമണി പോലീസുമായി ബന്ധപ്പെട്ടു, വിവരങ്ങൾ തിരക്കി. യോഗി നാരായണ ആശ്രമം ഗസ്റ്റ് ഹൗസിലെ ടോയ്ലറ്റിൽ 2006 December 7 ഒരു അജ്ഞാത യുവതിയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ആരും അന്വേഷിച്ചു വരാത്തതിനാൽ ആ മൃതദേഹം അവിടെ പോലീസ് ദഹിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിലൊന്നും ഒരു തെളിവും കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ആ കേസും അവിടെ വെച്ച് അവസാനിപ്പിച്ചിരുന്നു. അങ്ങനെ ബാംഗ്ലൂരിലെ പോലീസിനോടൊപ്പം എത്തിയ രേണുകയുടെ സഹോദരി ചിന്താമണി പോലീസ് സൂക്ഷിച്ചിരുന്ന രേണുകയുടെ വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നീട് മല്ലിക മോഷ്ടിച്ചു വിൽപ്പന നടത്തിയ രേണുകയുടെ ആഭരണങ്ങളും അതോടെ തിരിച്ചറിഞ്ഞു. ഇതോടെ കൂടുതൽ കേസുകളിൽ മല്ലിക ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിനും അങ്ങനെ മനസ്സിലായി. കൂടുതൽ കൊലപാതകങ്ങളുടെ വിവരങ്ങളും അവർക്ക് ലഭിച്ചു. അതിനുശേഷം മല്ലികയ്ക്കെതിരെ കൂടുതൽ പരാതി വന്നപ്പോൾ അവരെ നുണപരിശോധനയ്ക്കും വിധേയമാക്കി. കുടുംബ പ്രശ്നങ്ങൾ മാറ്റാനായി നടന്ന മണ്ഡല പൂജയ്ക്കിടെയാണ് ഹൊസക്കോട്ടെ നിവാസി മമത കൊല്ലപ്പെട്ടിരുന്നത്. പൂജയ്ക്കെന്ന വ്യാജേനെ ഇവരുടെ വീട്ടിലെത്തിയ മല്ലിക മമതയോട് കണ്ണടയ്ക്കാൻ ആവശ്യപ്പെട്ട ശേഷം നിർബന്ധപൂർവം സയനൈഡ് നൽകുകയായിരുന്നു. അങ്ങനെ അവരെയും കൊലപ്പെടുത്തുകയായിരുന്നു. അതിനിടയിലാണ് മമത എന്ന സ്ത്രീ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് പരാതി ഉയർന്നത്. ആ അന്വേഷണവും ഒടുവിൽ മല്ലികയിലേക്ക് എത്തുകയായിരുന്നു. പിന്നീടുള്ള അന്വേഷണത്തിൽ അതിനു പിന്നിലും മല്ലികയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആൺമക്കൾ ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് നാഗവേണിയെ കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഇലക്ട്രിക് വയർ കൊണ്ട് കഴുത്ത് ഞെരിച്ച ശേഷം സയനൈഡ് നൽകുകയായിരുന്നത്രേ. ഇവരുടെ ആഭരണം വിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു മല്ലിക ബാംഗ്ലൂരിൽ പിടിയിലായത്. സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ മൊബൈൽ ഫോണുകളും ചില രേഖകളും പോലീസിന് അവരുടെ പക്കൽ നിന്നും കണ്ടെടുക്കാനായി. ഒരുപാട് പ്രശ്നങ്ങളുള്ളവരെ തന്ത്രപൂർവം തൻ്റെ വലയിൽ വീഴ്ത്തുകയാണ് മല്ലിക ആദ്യം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മന്ത്രവാദിയായും പൂജാരിയായും ഒക്കെ അഭിനയിച്ച് താമസ സ്ഥലത്ത് നിന്നും ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഇവർ ഇരകളെ കൊണ്ടുപോയിരുന്നു. യാത്രയെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ ഫലം കിട്ടില്ലെന്നും ഇവർ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ മരിച്ചവരുടെ ബന്ധുക്കൾക്കൊന്നും മല്ലികയുമായുള്ള ബന്ധവും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഓരോരുത്തരായി മരണപ്പെടുമ്പോഴും അവരെക്കുറിച്ച് കൂടുതലൊന്നും പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കാത്തതും. അങ്ങനെ ഒരുപാട് പേരെ കൊലപ്പെടുത്തിയ സയനൈഡ് മല്ലികയ്ക്കും അവസാനം കൊലപ്പെടുത്തിയ കേസിൽ 1 റൂറൽ കോടതി വധശിക്ഷയും വിധിച്ചു. മറ്റൊരു കേസിലും ഇവരെ തൂക്കിക്കൊല്ലാനും വിധി വന്നു. പിന്നീട് ഇവരുടെ ശിക്ഷ ഇളവു ചെയ്ത് ജീവപര്യന്തവുമാക്കി. ഇപ്പോഴും ബംഗളൂരുവിലെ ജയിലറകളിൽ അവർ ജീവിച്ചിരിപ്പുണ്ട്. ഇതുപോലെ ദുരൂഹമായിട്ടുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ടോപ്പിക് സജസ്റ്റ് ചെയ്യാം. അതിനുള്ള ഇമെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യാനും ആപ്പിൾ പോഡ്കാസ്റ്റിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ റിവ്യൂ എഴുതാനും റേറ്റിംഗ് ചെയ്യാനും മറക്കരുത്.